കർത്താവിൽ പ്രിയ അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും വന്ദനം. ദൈവസന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് ചേർന്ന് വരുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി രണ്ട് കാര്യങ്ങളാൽ വളരെ വിശേഷത അർഹിക്കുന്ന ദിവസമാണ്. ഒന്ന്, മഹായോഗത്തിൻ്റെ സമാപനം. ഇന്ന് ദൈവകൃപയാൽ അനുഗ്രഹകരമായി പര്യവസാനിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. രണ്ട്, കർത്താവിൻ്റെ പീഡാനുഭവത്തെയും ക്രൂശുമരണത്തെയും ഓർക്കുവാനും ധ്യാനിക്കുവാനുമായിട്ട് ഇന്ന് വലിയ നോയിമ്പ് ആരംഭിക്കുന്ന ദിവസമാണ്. നാളത്തെ നിരപ്പിൻ്റെ ശുശ്രൂഷയിലൂടെ നോയിമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം ചേർന്നു വരികയാണല്ലോ. ഏറ്റവും അനുഗ്രഹകരമായി നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. സഭയായി നമുക്ക് ദൈവവചനം പഠിക്കുവാനും ദൈവസന്നിധിയിൽ വേറിട്ട് കർത്താവിനോടൊപ്പം ഒരുമിച്ച് ഇരിപ്പാനായിട്ടുള്ള അവസരങ്ങളെയൊക്കെ അതിൻ്റേതായ അർത്ഥത്തിലും ഗൗരവത്തിലും നമുക്ക് വ്യക്തികളായി കുടുംബമായി ഇടവകയായി ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയുവനായി വായിച്ചു കേട്ട തിരുവചന ഭാഗം, അതിൽ നിന്ന് ചില വാക്യങ്ങൾ വായിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ വായിച്ചു കേട്ടത്. അതിൻ്റെ 2, 3, 4, 5 വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്ക് നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വീണ്ടും ഒരുമിച്ച് ചേർന്ന് വരുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിച്ച വലിയ ദയയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം നീ ഞങ്ങളെ എത്ര അതിശയരമായിട്ട് പരിപാലിച്ചു. കർത്താവേ, വലിയ നോയിമിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുകയാണ്. നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനനാകുന്ന അടിയൻ്റെ ശുശ്രൂഷകൾ ഈ നിൻ്റെ മക്കൾക്ക് അനുഗ്രഹത്തിന് തടസ്സമായോ സഭയുടെ കെട്ടുപണിക്ക് വിലങ്ങായോ നിന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ നിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായിട്ട് ഏറ്റുപറയുന്നു. അവിടുന്ന് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാവിധമായ അനുഭവങ്ങളിലും നീ അവർക്ക് മാറ്റമില്ലാത്തവനായി കൂടെയിരുന്ന് അവരെ ഓരോരുത്തരെയും വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങൾക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കൂടെയുള്ളതിനാൽ സ്തോത്രം. അവിടുത്തെ കൃപയുടെ തണലിൽ ഞങ്ങളെയെല്ലാം കാവൽ ചെയ്യണമേ. നിൻ്റെ സന്നിധിയിൽ നിന്ന് ശുശ്രൂഷിപ്പാനായിട്ട് നിൻ്റെ ദാസനാകുന്ന അടിയനെ ശക്തീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയതോ നീ കേൾക്കണമേ. ആമേൻ. ബിഗിനിങ് ഓഫ് ഗ്രേറ്റ് ലെൻറ്റ് ആൻഡ് ഇൻവിറ്റേഷൻ ഫോർ റീഫോർമേഷൻ. നോയമ്പ് രൂപാന്തരത്തിന് വേണ്ടിയുള്ള ആഹ്വാനം നൽകുന്ന സമയമാണ്. നോയമ്പിൻ്റെ സമയം പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും സമയമാണ്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിജീവിതം പുതുക്കപ്പെട്ട് രൂപാന്തരപ്പെട്ട് അനുഗ്രഹകരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമയായി നാം ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനങ്ങളിൽ വർദ്ധിക്കുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതിനായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുന്ന അവസരമാണ് നോയമ്പിൻ്റെ അവസരം. ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുന്ന അവസരം, ദൈവവചനം വായിക്കുന്ന സന്ദർഭം, മനനം ചെയ്യുന്ന സന്ദർഭം, അതിലൂടെ ദൈവവചനത്തെ ആഴമായി ഗ്രഹിക്കുന്നതിനും ദൈവത്തെ ആഴമായി മനസ്സിലാക്കുന്നതിനും നമ്മളെ വ്യക്തമായി മനസ്സിലാക്കുന്നതിനുമുള്ള സന്ദർഭമാണ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗങ്ങൾ, ഇന്നത്തെ നാല് വേദഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് വളരെ ശക്തമായിട്ടുള്ള ആധാരത്തോടുകൂടെ അടിസ്ഥാനത്തോടുകൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന വേദഭാഗങ്ങളായിട്ട് കാണാൻ സാധിക്കും. ഒന്നാം പാഠഭാഗമായിട്ട് ഹോശേയ പ്രവാചകൻ്റെ പുസ്തകം 14 അധ്യായമാണ് നാം വായിച്ചത്. ഹോശേയ പ്രവാചകന് 14 പ്രവചന പുസ്തകത്തിൽ 14 അധ്യായമാണ് ഉള്ളത്. അതിലെ അവസാന അധ്യായം അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലേ, നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിൻ്റെ അകൃത്യ നിമിത്തം അല്ലോ നീ വീണിരിക്കുന്നത്. അവിടെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പും മടങ്ങി വരുവിനായിട്ടുള്ള ശക്തമായ ഒരു ആഹ്വാനവുമാണ് യഹോവയായ ദൈവം നൽകുന്നത്. ദൈവം തിരഞ്ഞെടുത്ത ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം പല ഇടങ്ങളിലും ഇടർച്ച സംഭവിച്ച് വീണു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് ഈ യാത്ര ദൈവത്തോടൊപ്പം നയിക്കണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ശക്തമായ ആഹ്വാനം പ്രവാചകൻ നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ വേദഭാഗം 2 പത്രോസ് 1 അതിൻ്റെ 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുവാനായിട്ടുള്ള ഒരു ശക്തമായ ആഹ്വാനം പത്രോസ് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് വിശ്വാസത്തോടു കൂടെ എന്ത് ചെയ്യണം എന്നുള്ളത് പത്രോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിച്ചത് 2 നാം വായിച്ചു കേട്ടതാണല്ലോ. അവിടെ പറയുന്നത് എന്താണ്? നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും വീര്യത്തോടെ പരിജ്ഞാനവും പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും ഇന്ദ്രിയജയത്തോടെ സ്ഥിരതയും സ്ഥിരതയോടെ ഭക്തിയും ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടുവീൻ. വിശ്വാസവും ഭക്തിയുമൊക്കെ നല്ലതാണ്, അത് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളതും തർക്കമറ്റ യാഥാർത്ഥ്യമാണ്. എന്നാൽ വിശ്വാസവും ഭക്തിയും ഉള്ളതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ എന്തൊക്കെ കാര്യങ്ങൾ അഡീഷണലായിട്ട് ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടെത്തേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ പത്രോസ് ഇവിടെ ശക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീട്ടിൽ പോയി ശാന്തമായി വായിച്ച് ധ്യാനിക്കണം. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നതാണ്. എന്താണ്? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അവിടെയും ഒരു റീഫോർമേഷൻ്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ അനിവാര്യതയെ പൗലോസ് അപ്പോസ്തോലൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന ആയി നിങ്ങളുടെ ശരീരങ്ങളെയും ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. നമ്മളെല്ലാവരും ആരാധിക്കുന്നവരാ. ഈ ആരാധന കൊണ്ട് ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മശോധന ചെയ്യേണ്ടിയ നിമിഷങ്ങളാണ് നോയിമ്പിൻ്റെ നാളുകൾ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ബുദ്ധിയുള്ള ആരാധന ആയി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കുകയില്ല. ആരാധനയിലും ചില പുനർവായനകളും പുനർവിചിന്തനങ്ങളുമൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ ആരാധന എൻ്റെ ദൈവത്തിന് പ്രസാദകരമാണോ? എൻ്റെ ദൈവം എൻ്റെ ആരാധനയിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ആരാധനയ്ക്ക് ഒരു റീഡെഫിനിഷനും ഒരു റീകൺസ്ട്രക്ഷനുമൊക്കെ നടത്തേണ്ടതിൻ്റെ അനിവാര്യതയെ ഇവിടെ പൗലോസ് അപ്പോസ്തോലൻ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇനിയും സുവിശേഷ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ യേശു കർത്താവ് ഒരു പ്രതിസന്ധിയിൽ ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ ഇടപെടുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിവാഹം നടക്കുന്നത് കാനായിലെ ഒരു ഭവനത്തിലാണ്, കാനാവിൽ. ഗലീലയിലെ ഒരു ഗ്രാമമാണ് കാനാവ്. കർത്താവിൻ്റെ ശുശ്രൂഷയുടെയൊക്കെ ഏറ്റവും ഗൗരവമേറിയ കാര്യങ്ങൾ നടന്നതും അതുപോലെ തന്നെ ഗൗരവമേറിയ സത്യങ്ങളെ പഠിപ്പിക്കാനായിട്ട് കർത്താവ് ശ്രമിച്ചതും ഗലീല പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഗലീലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ടാണ് കർത്താവ് പല കാര്യങ്ങളും ലോകത്തെ യഹൂദജനത്തെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. കാരണം ഗലീലയായിരുന്നു അവഗണിക്കപ്പെട്ടവരുടെ, പുറന്തള്ളപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ഒന്നുമില്ലാത്തവരുടെ, പാപികളെന്ന് മുദ്രകുത്തപ്പെട്ട അധകൃതവർഗം, ശങ്കര വിഭാഗങ്ങൾ ഒരുമിച്ച് വാണിടുന്ന ഇടം. നമുക്കറിയാം അങ്ങനെയുള്ള ഒരു ഇടത്തിൻ്റെ കൾച്ചർ നിങ്ങൾക്കറിയാമല്ലോ. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റി വസിക്കുന്ന ഇടത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു സെക്യൂറൊക്കെയുണ്ട്, അതിന് ചില സ്ട്രക്ചറുണ്ട്. എന്നാൽ മിസലേനിയസ് ആയിട്ടുള്ള, അതായത് പല വിധത്തിലുള്ള ആളുകളും ചിന്തകളും ധാരകളും ഒക്കെ ഉള്ള ഇടത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ വിശേഷതയെ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് അങ്ങനെയുള്ള ഇടത്തെയാണ്. യെരുശലേമിനെ യെരുശലേമിൽ ഈ വിധത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടാനായിട്ട് കർത്താവ് ശ്രമിച്ചിട്ടില്ല. കാരണം അതൊരു കൾട്ടിക് മേഖലയാണ്, കൾട്ടിക് മേഖലയാണ്, യഹൂദന്മാരുടെ ആരാധനാ ഇടമാണ്. അതിനപ്പുറമായിട്ട് പരിശുദ്ധിയുടെ ഒരിടമില്ല യഹൂദന്മാർക്ക് ലോകത്തിൽ. എന്നാൽ കർത്താവ് പല കാര്യങ്ങളും പ്രവർത്തിച്ചത് ഇതുപോലെയുള്ള ബാക്ക്വേർഡായിട്ടുള്ള ഇടത്തായിരുന്നു, തീരപ്രദേശത്തായിരുന്നു. ഇന്ന് കേരളത്തിൽ ആ വിധത്തിലുള്ള ആളുകളൊക്കെ നിലവിളി കൊള്ളുന്നത് നമുക്ക് കാണാമല്ലോ. എത്ര പേരാണ് ടാർപോളിൻ്റെ കീഴിൽ ഈ കടും ചൂടത്തും മഴയത്തും വെയിലത്തും ഒക്കെ കടന്ന് വേദനിച്ചത്? അവർക്ക് വേണ്ടി ആര് സംസാരിക്കുന്നു? അവരുടെ നിലവിളി കേൾക്കാൻ ആരുണ്ട്? ഗവൺമെൻറ് ഉണ്ടോ? സഭയുണ്ടോ? ആരുണ്ട്? ഇവിടെ ഇതാ ക്രിസ്തു കാനാവിലെ കല്യാണത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ വിരുന്ന് സൽക്കാരത്തിന് ചെല്ലുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ആദ്യമായിട്ട് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി. യേശു അതിന് പരിഹാരം നൽകുകയാണ്. ഞാനിതിന് ഹെഡിങ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് രൂപാന്തരം സമർത്ഥമായ ജീവനിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ ലീഡ്സ് ടു അബണ്ടൻ ലൈഫ്. രൂപാന്തരം സമർത്ഥമായ ജീവനിലേക്ക് നമ്മളെ നയിക്കുന്നു. ഇവിടെ ഇല്ലാതെ ആയിത്തീർന്ന ആ സദ്യയിലെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വിഭവമായിരുന്നു വീഞ്ഞ്. അപ്പോൾ ആ വീഞ്ഞ് ഇല്ലാതെ പോകുന്ന ആ സന്ദർഭം ഈ വിരുന്ന് നടത്തിയ വീട്ടുകാരൻ്റെയും വീട്ടുകാരത്തിയുടെയും മാനസികാവസ്ഥയൊന്ന് ഇമാജിൻ ചെയ്തേ. പണ്ടൊക്കെ വീടുകളിൽ കല്യാണം സദ്യ ഒരുക്കി വിളമ്പിയ മാതാപിതാക്കളുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴം ഊഹിക്കാനായിട്ട് സാധിക്കും. ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന പലർക്കും അതിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ആ അതികഠിനമായ ഹൃദയ ആത്മഭാരത്തിന് പരിഹാരം നൽകുകയാണ് യേശു കർത്താവിടെ. വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുന്ന കർത്താവിൻ്റെ ആദ്യത്തെ അടയാളം യോഹന്നാൻ അത്ഭുതമെന്നല്ല, അത്ഭുതത്തിന് പകരം അടയാളം, സൈൻ എന്നാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഈ വലിയ നോയിമ്പിലൂടെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ആകേണ്ട അവസ്ഥയിലേക്കുള്ള മാറ്റമാണ് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ. വെള്ളം ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ആയതുപോലെ, വർഗീസ് തോമസ് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ട സമയമാണ് നോയിമ്പിൻ്റെ സമയം. ഞാനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് വീഞ്ഞിനെ പോലെ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന, അവരുടെ ഇല്ലായ്മയിൽ അവർക്ക് അനുഗ്രഹമായി തീരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നോയിമ്പ് നമുക്ക് നൽകുന്ന ശക്തമായ ആഹ്വാനം. ഇതാണ് നോയിമ്പിലൂടെ നമ്മളിൽ സംഭവിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ലീഡ്സ് ടു അബണ്ടൻ ലൈഫ്, സമൃദ്ധമായ ജീവനിലേക്ക്. നമുക്കറിയാം വീഞ്ഞ് സമൃദ്ധിയെയും സന്തോഷത്തെയും ആനന്ദത്തെയും കൂട്ടായ്മയും ഒക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിൽ ട്രാൻസ്ഫോം ചെയ്ത് രൂപാന്തരവും പുതുക്കവുമുള്ള സന്തോഷകരമായ ജീവിതം നയിപ്പാനായിട്ട് സാധിക്കണം. രണ്ടാമതായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് വാക്യം 3-ൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Transformation help us to understand the need of our brothers and sisters, our fellow being. രൂപാന്തരപ്പെട്ട ജീവിതത്തിന് മാത്രമേ എൻ്റെ സഹോദരനെ തിരിച്ചറിയുവാനും എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും എൻ്റെ നെയ്ബറിൻ്റെയും എൻ്റെ സ്നേഹിതൻ്റെയും ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനും ഹൃദയനിലവാരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ആർക്കാത് സാധിച്ചത്? അമ്മമാർക്കാ, അമ്മയ്ക്കാ, യേശുവിൻ്റെ അമ്മയ്ക്കാ അത് സാധിച്ചത്. നമ്മളൊരു വിരുന്നിൽ പോവുകയാണ്, എന്താ ചെയ്യുന്നത്? ഇവിടെ വന്ന അധികം വിരുന്നിലൊന്നും എനിക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വന്നില്ല, കാരണം കോവിഡും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട്. നാട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയാവുന്നത്, വിരുന്ന് ചെല്ലുമ്പോഴാണ് നമ്മൾ ഓരോന്ന് കാണാനായിട്ടും പഠിക്കാനായിട്ടുമുള്ളത്. എന്തുവാ വിരുന്നിൽ സംഭവിക്കുന്നത്? വിരുന്നിൽ സംഭവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഇല്ലായ്മകളെ, പരിമിതികളെ കാണാനായിട്ട് എവിടെയാണ് സമയവും എവിടെയാണ് അതിനുള്ള ഹൃദയവും? ക്ഷണിക്കപ്പെട്ട അനേകം ആളുകളിൽ ഒരുവളായിട്ട് വന്ന മറിയയ്ക്ക് അതിന് സാധിച്ചു. സാധിച്ചെങ്കിൽ അതിൻ്റെ കാരണമെന്താ? അവളിൽ വാസ്തവമായി ക്രിസ്തു ഉണ്ടായിരുന്നു, ദൈവമുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവൾ അമ്മയായി തീർന്നത്? അതുകൊണ്ടല്ലേ അവൾ യേശു കർത്താവിൻ്റെ അമ്മയായി തീർന്നത്? അങ്ങനെയുള്ള അമ്മയ്ക്ക് മറ്റുള്ളവരുടെ വേദനകളെയും ഇല്ലായ്മകളെയും കണ്ടെത്താൻ എന്താ ബുദ്ധിമുട്ട്? പ്രിയമുള്ള ദൈവമക്കളെ, നോയിമ്പിൻ്റെ സമയമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വേദനകളെയും നൊമ്പരങ്ങളെയും ആവശ്യങ്ങളെയും മനസ്സിലാക്കി അവർക്ക് സ്വാന്തനമായി തീരുവാനായിട്ടുള്ള സന്ദർഭമാണ്, അവരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ള സന്ദർഭമാണ്. ഇവിടെ മറിയക്കത് സാധിച്ചു. നമ്മൾ സദ്യയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ടേബിളിലിരിക്കുന്ന നമ്മുടെ ഭാര്യ, മക്കള്, ഇവിടുത്തെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ച് മക്കള് അപ്പന്മാരുടെ കൂടെ അമ്മമാരുടെ കൂടെയും കല്യാണ സദ്യയ്ക്കിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അതോ ഇനിയും ഞാൻ ലേറ്റായിട്ട് നേരത്തെ ഇങ്ങ് പോരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ കൂടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റായിട്ടുള്ള റിലേറ്റീവ്സ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, വേണമെങ്കിൽ അത്രയും ആളുകളെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുമായിരിക്കും ആ ടേബിളിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ. അതിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ അമ്മ അങ്ങനെയല്ലായിരുന്നു. കലവറയിലെ അവസ്ഥകൾ മനസ്സിലാക്കുവാനും ഗ്രഹനാഥൻ്റെയും ഗ്രഹനായികയുടെയും ഹൃദയനിലവാരം മനസ്സിലാക്കുവാനുമായിട്ട് യേശുവിൻ്റെ അമ്മയ്ക്ക് സാധിച്ചു. അതുകൊണ്ടാണ് അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നത്. നമ്മുടെ ജീവിതത്തിലും അനിവാര്യമാണ്. ഹൃദയനൊമ്പരം ആവശ്യത്തിലിരിക്കുന്നവരെയൊക്കെ തിരിച്ചറിയുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ഈ നോയിമ്പ് കാലയളവിൽ ഇടയാകണം. സമയം ദീർഘിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകാം. മൂന്നാമതായിട്ട് ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, അവൻ പറയുന്നത് ചെയ്യുവീൻ. വാക്യം 5, അവൻ പറയുന്നത് ചെയ്യുവീൻ. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. Do whatever he tells you. ഞാനതിന് തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. ഈ നോയിമ്പിൻ്റെ സമയം അതായിരിക്കണം. ഈ വചനം മാറ്റമില്ലാത്തതാണ്. വചനം ദൈവമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ ഉറപ്പുള്ളവർക്ക് മാത്രമേ ഈ ജീവിത യാത്രയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പരിപരുത്ത ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിവരുത്ത ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗം, ദുഃഖം, സാമ്പത്തിക നഷ്ടം, ജോലിയുടെ നഷ്ടം, ലേ ഓഫ്, ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചലഞ്ചസുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുമ്പോൾ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്ത ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് നമ്മളെ ഈ കഠിനമായ സാഹചര്യത്തെ ധാരണം ചെയ്യുവാനായിട്ടിടയാകും. ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ബിലീവ് ഇൻ ദ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. ഈ നോയമ്പ് കാലയളവിൽ അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ മറിയ എന്താ പറഞ്ഞ, നമ്മൾ ആരെന്നെ ചെയ്യുമോ? ഞാനാണെങ്കിൽ എൻ്റെ മോനെ വിളിച്ച് രണ്ട് ദേഷ്യപ്പെടുകയും രണ്ട് അടിയും കൊടുക്കുകയും, എൻ്റെ ഭാര്യയാണെങ്കിലും അതിന് കുറഞ്ഞൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ എന്താ ചെയ്തതെന്നറിയാമോ? അവൾക്ക് വേറൊരിടമില്ല. ഇത് പരിഹരിക്കപ്പെടുവാനായിട്ട് ഇവൻ്റെ സന്നിധിയല്ലാതെ വേറൊരിടമില്ല. ഇവൻ കൈവിട്ടെങ്കിൽ ഇതിനൊരു ഉത്തരമില്ല. ഈ തിരിച്ചറിവ് മറിയയ്ക്കുണ്ടായിരുന്നു. അതവൾക്ക് ബോധ്യവുമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഇവർക്ക് അനുഗ്രഹമായിരിക്കും എന്ന് മറിയയ്ക്കറിയായിരുന്നു. ഓ, എന്നോ വിശ്വാസമാ, എന്തൊരു അർപ്പണമാ മകനിൽ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ ശോധന ചെയ്യണം. എത്രത്തോളമുണ്ട് നമ്മുടെ വിശ്വാസം? ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഈ വലിയ നോയമ്പിൻ്റെ സമയം ദൈവസന്നിധിയിൽ നമ്മളെ ആത്മശോധന ചെയ്യുന്നതിൻ്റെ അവസരമാക്കി നമുക്ക് തീർക്കുവാനായിട്ട് സാധിക്കണം. പിന്നിട്ട നാൾ വഴികളെ തിരിഞ്ഞു നോക്കണം. ചെയ്തു പോയ തെറ്റുകളെ, അരുതായ്മകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. നിരപ്പാകേണ്ട സഹോദരങ്ങളോടും സഹോദരികളോടും മിത്രങ്ങളോടും നിരപ്പാകണം. നിരപ്പായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തെ ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ്സ് ആക്കി അവൻ പങ്കുവയ്ക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നോയമ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ രൂപാന്തരം ഉളവാകുന്നതിലൂടെ സമൃദ്ധിയായ ജീവനിലേക്ക് നയിക്കുന്നതായിരിക്കണം. ട്രാൻസ്ഫോർമേഷൻ ലീഡ്സ് ടു അബണ്ടൻ ലൈഫ്. നോയമ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ മറ്റുള്ളവരുടെ വേദനകളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഹെൽപ്പുണ്ടാകണം. ട്രാൻസ്ഫോർമേഷൻ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദ നീഡ്സ് ആൻഡ് സ്ട്രഗിൾസ് ഓഫ് അവർ ഫെലോ ബീയിങ്സ്. മൂന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ബിലീവ് ഇൻ ദ ലിവിംഗ് വേർഡ് ഓഫ് ഗോഡ്. മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ വിശ്വസിക്കണം. ഇത് വാഗ്ദത്തങ്ങളാൽ നിറയപ്പെട്ട പുസ്തകമാണ്. ഇതിനകത്ത് ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെ നിങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ എന്തുമാത്രം വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമെങ്കിലും എൻ്റെ അരുമനാഥനായ കർത്താവ് നിവർത്തിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളതെൻ്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തണം. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ നിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യം നൽകുമെങ്കിൽ സൗഖ്യം നൽകും. എന്നാൽ ചിലയിടത്ത് പൗലോസിനോട് പറഞ്ഞതുപോലെ ആയിരിക്കാം പറഞ്ഞത്, ആണെങ്കിൽ മഹാഭാഗ്യമല്ലേ, ദൈവകൃപയുടെ മധ്യത്തിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിപ്പാനായിട്ട് സാധിക്കുമെങ്കിൽ അതിൽ വലിയ ഭാഗ്യമെന്താ? അങ്ങനെ ഓരോ വാഗ്ദത്തങ്ങളെയും ഒന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. നമ്മളെ തന്നെ ദൈവജനത്തിൻ്റെ മുമ്പാകെ നമുക്ക് കാണാം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ നോയമ്പ് കാലയളവ് പുതുക്കത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഫലദായകമായ ജീവിതത്തിൻ്റെയും അനുഭവങ്ങളാക്കി തീർക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ ശ്രീ തോമസ് വർഗീസ് പ്രാർത്ഥിക്കുന്നു.